ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ കാവേരി പൂർത്തിയായി. ഒഴിപ്പിച്ചത് 3862 ഇന്ത്യക്കാരെ. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി. രാജ്യത്തെ 200 ജില്ലകളിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി ദേശീയ സംരംഭകത്വ മേള സംഘടിപ്പിക്കും. സാമൂഹികക്ഷേമ പ്രവർത്തനത്തിൽ ഭിന്നശേഷി വിഭാഗത്തിന്റെ ശാക്തീകരണം സുപ്രധാനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോവിഡിനെ തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ കാവേരി പൂർത്തിയായെന്ന് സുഡാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നാട്ടിലേക്ക് മടങ്ങാനായി പോർട്ട് സുഡാനിൽ ഇന്ത്യക്കാരും ഇനി കാത്തിരിക്കുന്നില്ലെന്ന് എംബസി വ്യക്തമാക്കി. 3862 ഇന്ത്യക്കാരെയാണ് ഓപ്പറേഷൻ കാവേരിയിൽ 5 നാവിക കപ്പലുകളും 17 വ്യോമസേനാ വിമാനങ്ങളും ഉപയോഗിച്ച് ഒഴിപ്പിച്ചത്. അതിനിടെ സുഡാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരെ എത്തിച്ചിരുന്ന ജിദ്ദയിലെ ഇടത്താവള സൌകര്യം അടച്ചുപൂട്ടിയതായി റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലാണ് സൌകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ഗോവയിൽ സമാപിച്ച ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മ SCO വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം പൊതു താൽപര്യമുള്ള മേഖല ആഗോള വിഷയങ്ങൾ നേടുന്നതിന് അംഗരാജ്യങ്ങൾ തമ്മിൽ ബഹുമുഖ സഹകരണം ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന SCO ഉച്ചകോടിയുടെ തയ്യാറെടുപ്പും അംഗങ്ങൾ ചർച്ച ചെയ്തെന്ന് 2 ദിവസത്തെ യോഗത്തിനുശേഷം അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭീകരവാദ വ്യവസായത്തിന്റെ പ്രൊമോട്ടറും ന്യായീകരിക്കുന്ന ആളും വക്താവും എന്ന നിലയിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി ഭീകരവാദ ഭീഷണിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് യോഗത്തിൽ പറഞ്ഞതെന്ന് ഡോ എസ് ജയശങ്കർ വ്യക്തമാക്കി. ഭീകരവാദം നേരിടുന്നതിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യത അവരുടെ വിദേശ വിനിമയ ശേഖരത്തകൾ വേഗത്തിൽ താഴുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഭീകരതയുടെ ഇരകൾ ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കുറ്റവാളികളുമായി ഒന്നിച്ചിരിക്കാറില്ലെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കാനിരിക്കെ നാടും നഗരവും ഇളക്കിമറിക്കുന്ന പ്രചാരണ പരിപാടികൾക്ക് BJPയുടെയും കോൺഗ്രസിന്റെയും JDSന്റെയും മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകിവരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയാണ് BJPയുടെ പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ബെല്ലാരിയിലും തുമക്കുരുവിലും പ്രധാനമന്ത്രി ഇന്നലെ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്ന് ബംഗളൂരുവിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന മോദി 2 റാലികളെ അഭിസംബോധന ചെയ്യും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരും പാർട്ടിക്കുവേണ്ടി പ്രചാരണ രംഗത്തുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, പാർട്ടി വക്താവ് പവൻ ഖേര എന്നിവരാണ് കോൺഗ്രസിനുവേണ്ടി പ്രചരണം നയിക്കുന്നത്. മുതിർന്ന നേതാവ് സോണിയാഗാന്ധി ഇന്ന് ഹുബ്ലിയിൽ റാലിയെ അഭിസംബോധന ചെയ്യും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ JDSനായി പ്രചാരണത്തിൽ സജീവമാണ്. എല്ലാ പാർട്ടികളും പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് വൻ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുമാണ് പ്രചാരണ രംഗത്ത് ചെയ്യുന്നതെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്തു.
ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെ സുരക്ഷാസ്ഥിതി വീഡിയോ കോൺഫറൻസിംഗ് വഴി കേന്ദ്ര സംസ്ഥാന ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകനം ചെയ്തു. മണിപ്പൂർ മുഖ്യമന്ത്രി NBീരൻസിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ കേന്ദ്ര സായുധ സേനയുടെ 10 കമ്പനികളെ കൂടി മണിപ്പൂരിൽ നിയോഗിച്ചു. യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെടാനും അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമായി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം മറ്റന്നാൾ രാജ്യത്തെ 200 ജില്ലകളിൽ പ്രധാനമന്ത്രി ദേശീയ സംരംഭകത്വ മേള സംഘടിപ്പിക്കും. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് നിരവധി കമ്പനികൾ മേളയിൽ പങ്കെടുക്കും. ITI സർട്ടിഫിക്കറ്റോ ഡിപ്ലോമയോ നേടിയവർക്കും ബിരുദധാരികൾക്കും മേളയിൽ പങ്കെടുക്കാൻ അപേക്ഷിക്കാം. എല്ലാ മാസവും 2ാമത്തെ തിങ്കളാഴ്ച രാജ്യത്ത് അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹികക്ഷേമ പ്രവർത്തനത്തിൽ ഭിന്നശേഷി വിഭാഗത്തിന്റെ ശാക്തീകരണം സുപ്രധാനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ദുർബല വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന സമൂഹത്തിലെ പുരോഗതിയുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. ജനകീയാസൂത്രണം, ഭരണത്തിന് വേഗം, കാര്യക്ഷമത, സാമൂഹിക നീതി, ലിംഗനീതി, പട്ടിക വിഭാഗങ്ങൾക്ക് ഭരണത്തിലും വികസനത്തിലും പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കാൻ സഹായിച്ചുവെന്ന് ഗവർണർ പറഞ്ഞു. ദ കേരള സ്റ്റോറി എന്ന സിനിമയിൽ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കേണ്ടതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു. ആലുവയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സിനിമ താൻ കണ്ടിട്ടില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. സാങ്കേതിക തകരാർ കാരണം കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് ഒരാൾക്കും റേഷൻ മുടങ്ങിയിട്ടില്ലെന്നും എല്ലാ കാർഡുടമകൾക്കും റേഷൻ വാങ്ങാൻ അവസരം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. 78% റേഷൻ കാർഡുടമകൾ കഴിഞ്ഞ മാസവും റേഷൻ വിഹിതം കൈപ്പറ്റിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം റേഷൻ കടകളുടെ പ്രവർത്തനം തൃപ്തികരമായി നടന്നുവരികയാണ്. ഈ മാസം വെള്ളക്കാർഡുടമകൾക്ക് 10 കിലോ അരി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഒരാൾ പോലും വിശന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അതിനായി ഭക്ഷ്യ പൊതുവിതരണ നയമാണ് ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ഒപ്പം പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം മലയാളപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോവിഡിനെ തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചു. ഇനി ലോകത്ത് കോവിഡ് 19 ഒരു മഹാമാരി ആയിരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ലോകാരോഗ്യ സംഘടന അടിയന്തര സമിതിയുടെ 15-ാമത് യോഗം വിലയിരുത്തിയതായി WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയസസ് അറിയിച്ചു. കൊറോണ വൈറസ് ലോകമാകെ വ്യാപിച്ചതിനെ തുടർന്ന് 2020 ജനുവരിയിലാണ് ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് തകർപ്പൻ ജയം. ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ രാജസ്ഥാൻ റോയൽസിനെ 9 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് കൂറ്റൻ വിജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ഉയർത്തിയ 119 റൺസ് വിജയലക്ഷ്യം 9 വിക്കറ്റും 37 പന്തും ബാക്കി നിൽക്കെ ഗുജറാത്ത് മറികടന്നു. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ചെന്നൈയിൽ ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായും ഡൽഹിയിൽ രാത്രി 7:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസുമായും മത്സരിക്കും. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും വെങ്കല മെഡൽ നേടിയ ഇന്ത്യയുടെ മുഹമ്മദ് ഹുസാമുദ്ദീനും നവീൻകുമാറും ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 57 കിലോ വിഭാഗത്തിൽ ചൈനീസ് താരം ലിയു പിങ്ങിനെയാണ് ഹുസാമുദ്ദീൻ കീഴടക്കിയത്. 92 കിലോ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയൻ താരം ലീ സാങ്മിനെയാണ് നവീൻകുമാർ തോൽപ്പിച്ചത്. സേവനം തേടിയെത്തുന്ന സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിച്ച് പരിഹാരം നൽകുമ്പോഴാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാവുകയെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ തലക്കുളത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജൂൺ മാസം അവസാനത്തോടെ 15 വില്ലേജുകളിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ സംവിധാനം നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത മാർച്ചോടെ 100 വില്ലേജുകളിൽ ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും റവന്യൂ സ്മാർട്ട് കാർഡ് നൽകാൻ ഗവൺമെന്റ് ആലോചിക്കുന്നതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം എടപ്പറ്റ സ്മാർട്ട് വില്ലേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിപ്പ് ഘടിപ്പിച്ച ആധുനിക കാർഡ് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഴുവൻ രേഖകളും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഇത് സഹായകമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തനത് വിഭവ സമാഹരണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കോട്ടയ്ക്കൽ നഗരസഭ ബസ്സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബസ്സ്റ്റാൻഡ് ഉദ്ഘാടനം എം പി രാജേഷും ഷോപ്പിംഗ് കോംപ്ലക്സ് സമർപ്പണം ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും നിർവഹിച്ചു. മലപ്പുറം ജില്ലയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേർക്കാഴ്ചയാണ് ജില്ലാ പൈതൃക മ്യൂസിയമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. തിരൂരങ്ങാടി ഹജൂർ കച്ചേരി മന്ദിരത്തിൽ ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെ സജ്ജീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിന്നിരുന്ന വിടവ് നികത്താനാണ് ഗവൺമെന്റ് ശ്രമമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തിരൂരങ്ങാടി AKNM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാവികസേന കപ്പലായ INS മകരിന്റെ ഡീകമ്മീഷനിംഗ് ചടങ്ങ് ഇന്ന് വൈകിട്ട് കൊച്ചി നേവൽ ബേസിലെ സൌത്ത് ജെട്ടിയിൽ നടക്കും. ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എം എ ഹാംബി ഹോളി ചടങ്ങിൽ പങ്കെടുക്കും. കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച കപ്പൽ 1987 നാവികസേനയുടെ ഭാഗമായത്. സംസ്ഥാന മന്ത്രിസഭയുടെ 2 വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഇന്ന് കണ്ണൂർ തളിപ്പറമ്പ് താലൂക്കിൽ നടക്കും. ജില്ലയിലെ 3-ാമത്തെ താലൂക്ക്തല അദാലത്താണ് ഇന്ന് നടക്കുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ട് ന്യൂനമർദ്ദമായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പിന്നീട് തീവ്രമാകുന്ന ന്യൂനമർദ്ദം തിങ്കളാഴ്ചയ്ക്ക് ശേഷം ചുഴലിക്കാറ്റായി മാറും. സംസ്ഥാനത്ത് നാളെയോടെ മഴ വീണ്ടും ശക്തിപ്പെട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ കാവേരി പൂർത്തിയായി. ഒഴിപ്പിച്ചത് 3,862 ഇന്ത്യക്കാരെ. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി. രാജ്യത്തെ 200 ജില്ലകളിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി ദേശീയ സംരംഭകത്വ മേള സംഘടിപ്പിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിൽ ഭിന്നശേഷി വിഭാഗത്തിന്റെ ശാക്തീകരണം സുപ്രധാനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോവിഡിനെ തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തര ലോകാരോഗ്യ സംഘടന പിൻവലിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.